Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 21-ാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണെന്ന് പുതിയ നിയമപണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ് ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെ വാക്യങ്ങൾ.
ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും വിവാദമായ ചില പ്രസ്താവനകളുണ്ട്. ഒരു സ്വവർഗാനുരാഗിയെ വിധിക്കാൻ ഞാൻ ആരാണ്? ഹൂ ആം ഐ ടു ജഡ്ജ് എ പേഴ്സൺ? നിരീശ്വരു പോലും രക്ഷപ്പെടും. ഇങ്ങനെയുള്ള പ്രസ്താവനകൾക്കെതിരെ കത്തോലിക്ക സഭയുടെ അകത്തുനിന്ന് തന്നെ യാഥാസ്ഥിതികരായ ഏറ്റവും കൂടുതൽ പ്രതിഷേധം, ഏറ്റവും കൂടുതൽ വിമർശനമുയർത്തിയത്. അതായത്, ഒരു സ്വവർഗാനുരാഗിയെ വിധിക്കാൻ ഞാൻ ആരാണ്, നിരീശ്വരവാദി പോലും രക്ഷപ്പെട്ടെന്നിരിക്കും എന്ന് പറയുന്ന പ്രസ്താവനകളെ എതിർക്കുമ്പോൾ എതിർക്കുന്നവരുടെ യാഥാസ്ഥിതിക മനോഭാവത്തിൻ്റെ പ്രത്യേകത, ഞാൻ രക്ഷപ്പെടും, പിന്നെ ആരൊക്കെ രക്ഷപ്പെടും എന്നുള്ളത് മാത്രം തീരുമാനിച്ചാൽ മതി. ഇതുപോലെ സമാനമായ ഒരു രംഗം സുവിശേഷത്തിൽ, ഇന്നത്തെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 23-ാമത്തെ വചനം, ചോദ്യം ഇതാണ് ഈശോയോട്: രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് യേശുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ മനോഭാവം ശ്രദ്ധിക്കണം. എന്താണ് അതിൻ്റെ പിറകിലുള്ളത്? ഈ രക്ഷപ്പെടുന്ന ചുരുക്കത്തിൽ ഞാനുണ്ട്, എൻ്റെ രക്ഷ ഉറപ്പാ, ഇനി ബാക്കിയുള്ള എത്ര പേര് രക്ഷപ്പെടും? അതാണ് അന്വേഷണത്തിൻ്റെ വിഷയം. രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? സ്വന്തം രക്ഷ ഉറപ്പാക്കുകയും ഉറപ്പുവരുത്തുകയും ഉറപ്പാണെന്ന് വിചാരിക്കുകയും ചെയ്ത ഈ മനോഭാവത്തിലേക്കാണ് ഈശോ തിരുത്തലുമായിട്ട് വിരലിച്ചൂണ്ടുന്നത്. ഈശോ പറയുന്നത്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുവിൻ. നീ, ഈ ചോദ്യകർത്താവ് ചോദിക്കുന്നവൻ, നീ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കെങ്കിലേ രക്ഷയുണ്ടാവുള്ളൂ. അതായത്, സ്വന്തം രക്ഷ ഉറപ്പാണെന്ന് ധരിച്ചിരിക്കുന്നവനോട് യേശു തിരിച്ച് അങ്ങോട്ട് അവൻ്റെ മനോഭാവത്തെ തന്നെ വെല്ലുവിളിക്കുക, ചോദ്യം ചെയ്യുക: നിന്റെ രക്ഷ ഉറപ്പാക്ക്, അതിന് ഇടുങ്ങിയ വാതിൽ. അതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ ശ്രമിക്കുക, നിന്റെ രക്ഷ ഉറപ്പാക്കുക. 24-ാമത്തെ തിരുവചനത്തിലാണ് ഈശോ ഈ കൃത്യമായ ഒരു നിർദ്ദേശം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക. രക്ഷയ്ക്കുള്ള വഴിയതാ ഇടുങ്ങിയ വാതിൽ. എങ്ങനെയാ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ പറ്റുക? ഇതാണ് രക്ഷയ്ക്കുള്ള വഴി ഏതാണെന്ന് ഉള്ള അന്വേഷണം. സന്യാസ വർഷത്തിൻ്റെ ആരംഭത്തിലായിരുന്നു, അതിന് ശേഷം വന്ന ഒരു പുസ്തകത്തിലാണ്. നസ്രായൻ്റെ വഴിയെ, സന്യാസം, തത്വവും പ്രയോഗവും എന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ ലേഖനം എഴുതിയിരിക്കുന്നത് കണിച്ചായച്ചൻ. കണിച്ചായച്ചൻ സന്യാസത്തിൻ്റെ രോഗനിർണയമെന്നാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട്. അദ്ദേഹം അന്വേഷിക്കുന്നത്, കേരളത്തിലെ സന്യാസത്തിന് പറ്റിയ അബദ്ധമെന്താണ്, രോഗമെന്താണ്, അതാണ് അന്വേഷണം. എന്നിട്ട് അന്വേഷണത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് ഇതാണ്: കേരളത്തിലെ സന്യാസ ജീവിതത്തിന് പറ്റിയ അബദ്ധം, ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം, അത് ഒരേ ഒരു അബദ്ധം ഇതാണ്: സന്യാസത്തിൻ്റെ ആസ്തി അതിൻ്റെ അസ്തിത്വത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഇത് പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹം ഇതിൻ്റെ ആസ്തി എന്താന്ന് വിശദീകരിക്കുന്നുണ്ട്. സന്യാസത്തിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ സന്യാസികളുടെ പണം, ധനം, സന്യാസികളുടെ വസ്തുവകകൾ, സ്ഥാപനങ്ങൾ, ഭൗതികമായ സമ്പത്ത്, ഇത് സന്യാസത്തിൻ്റെ അസ്തിത്വത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അസ്തിത്വം? അസ്തിത്വം ഈശോ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന വിളിയ. എന്താണ്? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ശിഷ്യനാകണമെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും രൂഢമൂലമായ ഭാവമായ സന്യാസത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം എന്താണ്? പോയി വിറ്റ് എല്ലാം ദരിദ്രർക്ക് കൊടുക്കുക. ഇതാണ് അസ്തിത്വം. സന്യാസത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നതാണ് വിറ്റ് കൊടുക്കുന്ന അവസ്ഥ. അതിനെ കാർന്നു തിന്നുന്നു ഏത് ആസ്തി, സമ്പത്ത്, സമ്പത്ത്, ഭൗതിക സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹം. സുവിശേഷത്തിൽ ഈശോ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ പറയുമ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്ത്? നിന്റെ സമ്പത്ത്, നിനക്ക് വണ്ണം വെച്ചിരിക്കുന്ന, നിനക്ക് വലിപ്പം വെച്ചിരിക്കുന്ന നിന്റെ അവസ്ഥകളുണ്ട്. അത് നിന്റെ പൊസഷൻസാണ്, സമ്പത്താണ്. അത് നിന്റെ ഭൗതിക സമ്പത്തിൻ്റെ എല്ലാം നിനക്ക് വണ്ണം വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വണ്ണം വെച്ച അവസ്ഥയിൽ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? നീ ചെറുതാകുക, ചെറുതാകുക, കുറയുക, നിന്റെ വലിപ്പം കുറയ്ക്കുക. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ, രക്ഷപ്പെടാൻ ഉള്ള വഴിയായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. മെലിയുക എന്നുള്ളതാണ് രക്ഷപ്പെടാൻ, സ്വർഗരാജ്യത്തെത്താനുള്ള വഴി. സ്വയം മെലിയുക എങ്കിലേ ഈ വാതിലിലൂടെ അകത്ത് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു നല്ല സന്ദർഭം ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ നിന്നാണ്. കസന്തസാക്കീസ് വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന ഘട്ടം, രണ്ടാം ഘട്ടമെന്ന് പറയാം. സ്വന്തം ആശ്രമത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് പൊർസിംഗുളായുടെ അടുത്തുള്ള വനത്തിൽ കുടില് കെട്ടി അസീസി താമസിക്കുന്ന സമയം. ഈ കാലഘട്ടത്തിൽ ഏലിയാസാണ് സഹോദര സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏലിയാസ് അസീസിക്കെതിരായിട്ടുള്ള, ഫ്രാൻസിസ് അസീസിക്കെതിരായിട്ടുള്ള എതിർപ്പുകൾ, സംഘർഷം വളർത്തി വളർത്തി വളർത്തിക്കൊണ്ടുവരികയാണ്. ഇങ്ങനെ കുടിലിൽ താമസിച്ചിരുന്ന ഫ്രാൻസിസ് കുറേ കാലത്തിന് ശേഷം ബ്രദർ ലിയോയോട് പറഞ്ഞു, ഞാൻ സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, അവർ ഇപ്പോൾ പള്ളിയിലായിരിക്കും, വരൂ നമുക്ക് പോയി അവരോടൊപ്പം കുർബാനയിൽ പങ്കുകൊള്ളാം. അവർ പള്ളിയിലെത്തിയപ്പോൾ ഏലിയാസ് പള്ളിയുടെ മധ്യത്തിൽ വടിയും പിടിച്ച് ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു. ചുറ്റുമിരുന്ന് സഹോദരന്മാരെ അഭിസംബോധന ചെയ്ത് അയാൾ പ്രസംഗിക്കുകയായിരുന്നു. സഹോദരന്മാർ, ഇനി മുതൽ അനുസരിക്കേണ്ട പുതിയ നിയമങ്ങളെക്കുറിച്ചാണ് ഏലിയാസ് സംസാരിച്ചിരുന്നത്. അതായത് ഫ്രാൻസിസ് അസീസി വത്തിക്കാനിൽ പോയി മാർപ്പാപ്പായിൽ നിന്നും അംഗീകാരം മേടിച്ചുകൊണ്ടുവന്ന ആ നിയമാവലി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു നിയമാവലി അയാൾ എഴുതിയുണ്ടാക്കി. പുതിയ നിയമാവലി വിശദീകരിച്ച് കഴിഞ്ഞ ഉടനെ കയ്യിലിരുന്ന ചുരുൾ നിവർത്തി. എലിയാസ് അത് അനുസരിക്കാമെന്നുള്ളവർ കൈ ഉയർത്തി ഉവ് എന്ന് പറയണമെന്ന് കൽപ്പിച്ചു. എല്ലാ സഹോദരന്മാരും അവരുടെ കൈകൾ ഉയർത്തി അലറിപ്പറഞ്ഞു ഉവ് ഉവ്. ഫ്രാൻസിസും ലിയോയും ഒഴികെ എല്ലാവരും സമ്മതമറിയിച്ചു. എലിയാസ് വിജയഭാവത്തോടെ അവിടെ മൂലയിൽ ചടഞ്ഞിരുന്ന് നിശബ്ദതയിൽ കേട്ടുകൊണ്ടിരുന്ന ഫ്രാൻസിസിൻ്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് തലകുനിക്കുന്നത്? നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ലേ? എന്നാൽ ഫ്രാൻസിസ് വഴങ്ങിക്കൊടുക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ ഏലിയാസിനെ അഭിസംബോധന ചെയ്തു. ഫ്രാൻസിസ് പറഞ്ഞു, ബ്രദർ ഏലിയാസ്, നിങ്ങൾ യേശുവിൻ്റെ ആടുകളെ വഴിതെറ്റിച്ച് നയിക്കുകയാണ്. നിങ്ങൾ സംസാരിച്ച പാത സമൃദ്ധിയുടേതാണ്. വിശാലമായ ഒരു വീഥിയും ദൈവത്തിലേക്ക് നയിക്കുന്നില്ല. അവൻ്റെ ഭവനമായ പർദീസായിലേക്ക് നയിക്കുന്നത് ഇടുങ്ങിയ വഴികൾ മാത്രമാണ്. വിശാലവീതി ചെകുത്താൻ്റെ വഴിയാണ്. നിങ്ങളുടെ ഇന്നത്തെ സമ്മേളനത്തിലേക്ക് ദൈവം എന്തിനാണ് എന്നെ അയച്ചതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം തുടർന്നു, നിർത്തൂ, ഇനിയും കൂടുതൽ മുന്നോട്ട് നിങ്ങൾ പോകരുത്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ പിന്തിരിയൂ, തിരിച്ച് പഴയ ഇടുങ്ങിയ വഴിയിലേക്ക് വരൂ. സുവിശേഷത്തിൻ്റെ, ക്രിസ്തു പറയുന്ന രക്ഷയുടെ സുവിശേഷത്തിൻ്റെ അതേ ആത്മാവാണ് അസീസി, ഫ്രാൻസിസ് അസീസി അവതരിപ്പിക്കുന്നത്. ഇടുങ്ങിയ വഴിയിലേക്ക് വരിക, വിശാലമായ വീതി, സമൃദ്ധിയുടെ വീതി ഉപേക്ഷിക്കുക. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ ഈശോ ആവശ്യപ്പെടുമ്പോൾ ആ ചോദ്യകർത്താവ് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തെരുവുകളിൽ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് സൂചനകൾ രക്ഷയുടെ വഴികളിലൂടെ ഞങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രണ്ട് സൂചനകൾ, ഒന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും യേശു സാന്നിധ്യത്തിൽ, എന്താ അത്? അത് പരിശുദ്ധ കുർബാനയിലേക്കുള്ള സൂചനയാണ്. രണ്ടാമത്തേതോ തിരുവചനത്തിലേക്കുള്ള സൂചനയാണ്. അതായത് ദൈവവചനവും വിശുദ്ധ ബലിയും വിശുദ്ധ കുർബാനയും, ഇത് രണ്ടും രക്ഷയുടെ വഴികളാണെന്ന് 100% ഉറപ്പായിട്ട് വിചാരിച്ചിരുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ പറച്ചിലാണിത്. അപ്പോഴാണ് വീണ്ടും തിരുത്തുന്നത് ഈശോ. എന്ന് പറഞ്ഞാൽ എത്രയധികം വചനം കേട്ടാലും എത്രയധികം വചനം പറഞ്ഞാലും എത്ര പ്രാവശ്യം കുർബാനയിൽ പങ്കുകൊണ്ടാലും എത്ര പ്രാവശ്യം കുർബാന സ്വീകരിച്ചാലും രക്ഷയ്ക്കുള്ള മാർഗം ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുകയാണ്. സ്വയം മെലിയുക, ചെറുതാവുക, കുഞ്ഞുങ്ങളോളം ചെറുതാവുക ഈശോയുടെ സുവിശേഷത്തിൻ്റെ ആത്മാവതാണ്. അങ്ങനെ ചെറുതാകാനും ചെറുതായി ചെറുതായി മെലിഞ്ഞ് മെലിഞ്ഞ് ഇടുങ്ങിയ സ്വർഗരാജ്യത്തിൻ്റെ വാതിലിലൂടെ കടന്നു പോകാൻ പരുവത്തിലാകാനുമുള്ള വഴിയും മാർഗവും മരുന്നുമാണ് അവൻ്റെ വചനവും അവൻ്റെ ശരീരരക്തങ്ങളാകുന്ന കുർബാനയും. മെലിയാനുള്ള വഴിയാണ്, മെലിയാനുള്ള മരുന്നാണ്. ആത്യന്തികമായിട്ട് ദേ രക്ഷപ്പെടണമെങ്കിൽ, നിത്യജീവൻ അവകാശപ്പെടണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈശോ പറയുന്നു, ദേ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. ഈശോയെ, നീയാണ് രക്ഷയുടെ വഴി, സ്വർഗരാജ്യത്തിൻ്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നവൻ. നാഥ, നിൻ്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നീ തരുക. ഞങ്ങൾ ഇന്ന് ജീവിക്കുന്ന മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും പരിശുദ്ധ കുർബാനയുൾപ്പെടെ നീ ആവശ്യപ്പെടുന്ന ഈ ഒരു മെലിയലിന്, ചെറുതാകലിന്, മെലിഞ്ഞ് ചെറുതാകുന്നതിന്, എന്തിന് സ്വർഗരാജ്യത്തിൻ്റെ വാതിലിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ പറ്റിയ പരുവത്തിലാകുന്നതിനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ മനസ്സിലാക്കി ജീവിക്കാൻ ഈശോയെ കൃപ തരേണമേ. ഞങ്ങളുടെ ആസ്തികൾക്കല്ല, ആസ്തികൾ ഞങ്ങളുടെ സമ്പത്താകാം, സ്ഥാനമാനങ്ങളാകാം, ഭൗതികമായ നേട്ടങ്ങളാകാം, അത് കൂട്ടിക്കൊണ്ടുവരുന്ന പ്രവണത, ഈശോയെ അത് കുറയ്ക്കാൻ, അത് കുറച്ച് ഞങ്ങളുടെ അസ്തിത്വം, നിൻ്റെ ശിഷ്യനാണ് എല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് നിന്നെ അനുഗമിക്കുന്ന നിൻ്റെ ശിഷ്യത്വം, അത് വളർത്തിയെടുക്കാൻ, അങ്ങനെ വളർത്തിയെടുത്ത് നിന്നോടൊപ്പം ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാനുള്ള കൃപ, അനുഗ്രഹം, അതോരോ ദിവസവും പ്രയോഗത്തിലാക്കാനുള്ള കൃപ ഞങ്ങൾക്കും നീ തരണമേ. അതിനുള്ള പ്രകാശമായിട്ട് നീ എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് സുജാതയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്നിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച ആണ്ടുവട്ടം 21-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.